നമസ്കാരം ശ്രീ പ്രശാന്ത് രഘുവംശം, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡിജു.
ശ്രീ പ്രശാന്ത് രഘുവംശം, SNC ലാവലിൻ കേസിൽ പിണറായി വിജയനെ ഒഴിവാക്കിയ കോടതി വിധി കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രത്തോളം നിർണായകമാകും? എന്താണ് ഇക്കാര്യത്തിലുള്ള ഒരു വിശകലനം?
ബിജു, ഇത് നിർണായകമായ ഒരു വിധി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കേരള രാഷ്ട്രീയം ഏറെ നാളായി ലാവലിൻ വിഷയം ചർച്ച ചെയ്തിരുന്നതാണ്. ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെയുള്ള കേസാണിത് എന്നതാണ്. തീർച്ചയായിട്ടും CPMനുള്ളിൽ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള പോരാട്ടം, അതിന് പുറത്ത് കോൺഗ്രസിനും അതുപോലെ CPMനും ഇടയ്ക്കുള്ള പോരാട്ടം, ഇത് രണ്ടിലും ഈ കേസ് ഏറെ നിർണായകമായിരുന്നു. അപ്പോൾ ഇനി ഭാവിയിൽ ആലോചിക്കുമ്പോഴും തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം നിർണായകമാണ് ഈ ഒരു വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ CPMന് നേതൃത്വം നൽകുന്ന പിണറായി വിജയന് മുമ്പുള്ള പല സെക്രട്ടറിമാരെക്കാൾ പാർട്ടിക്കുള്ളിലെ ഒരു സ്വാധീനം വളരെ ശക്തമാണ്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് കേരളത്തിലെ CPM സംവിധാനം എന്ന് തന്നെ പറയാം. അത്രയധികം ശക്തമായ ഒരു സ്വാധീനമായി മാറാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM രാഷ്ട്രീയത്തെ ഒറ്റ വ്യക്തി എന്ന നിലയിൽ പിണറായി വിജയനെ നയിക്കാനുള്ള ശേഷി ഇപ്പോഴുണ്ട്. പിണറായി വിജയൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം പാർലമെന്ററി രംഗത്തേക്ക് മാറും. ഇപ്പോൾ ഇതുവരെ പാർലമെന്ററി രംഗത്തേക്ക് മാറാൻ ഈ കേസ് പിണറായി വിജയന് ഒരു തടസ്സമായിരുന്നു. ആ ഒരു തടസ്സം നീങ്ങിക്കിട്ടിയ സാഹചര്യത്തിൽ പാർലമെന്ററി രംഗത്തേക്ക് മാറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒക്കെ ആകാനുള്ള ഒരു അവസരമാണ് പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉണ്ടാകൂ എന്ന് പ്രതീക്ഷിക്കാം. പിണറായി വിജയൻ അങ്ങനെ മാറുകയാണെങ്കിൽ തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിസഭ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ നിലനിൽക്കുന്ന മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭയെ ഇതുവരെ മറിച്ചിടാൻ CPM തയ്യാറാകാതിരുന്നത് പിണറായി വിജയന് മുന്നിൽ നിന്ന് മറ്റൊരു സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. പിണറായി വിജയൻ പാർലമെന്ററി രംഗത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മന്ത്രിസഭയെ മറിച്ചിട്ട് പകരം ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം CPM നോക്കും. CPM ആദ്യം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ UDFൽ നിന്ന് അടർത്തിയെടുത്ത് അവർക്ക് കുറച്ചുകൂടി എന്തെങ്കിലും ഒരു അധികാര സ്ഥാനം, ഇപ്പോൾ KM മാണി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, അങ്ങനെ ഒരു അധികാര സ്ഥാനം നൽകി ഒരു ബദൽ സംവിധാനം കുറച്ചുനാൾ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയേക്കാം. അത് കഴിഞ്ഞ് CPM ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിവെക്കാവുന്ന ഒരു വിധിയാണ് എന്തായാലും ഉണ്ടായിരിക്കുന്നത്.
പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ പാർലമെന്ററി രംഗത്ത് നിന്ന് ഒരു പതിറ്റാണ്ടിലേറെ മാറ്റി നിർത്തിയ ഒരു കേസായിരുന്നു SNC ലാവൻ കേസ്. കീഴ്ക്കോടതി വിധിയിലൂടെയെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നതോടെ പിണറായി വിജയൻ പാർലമെന്ററി രംഗത്ത് ഇനി എന്ത് ചുവടുവയ്പ്പുകളാകും നടത്തുക എന്നാണ് വിലയിരുത്തൽ.
ഡിജു, പിണറായി വിജയൻ ഇപ്പോൾ CPMന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാനത്ത് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 4 ടേമുകളാണ് ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത്. ഒരു ടേം 3 വർഷമാണെങ്കിലും ഇടയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് 4 വർഷം ഒരു ടേമിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് 15 വർഷത്തോളം 1998 മുതൽ 15 വർഷത്തോളം CPMനെ മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ. ഈ തിരിച്ചടികൾക്കിടയിലും പിണറായി വിജയൻ പലപ്പോഴും അദ്ദേഹം പാർട്ടിയിലെ തന്റെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർക്കിടയിൽ, അണികൾക്കിടയിൽ ഇല്ലെങ്കിൽ പോലും പാർട്ടിയുടെ സംവിധാനത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി നിലനിൽക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പിണറായി വിജയന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വിജയം പിണറായി വിജയന്റെ ഭാവി ജീവിതത്തിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. തീർച്ചയായിട്ടും പിണറായി വിജയന് എതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിന് ജനപിന്തുണ ഇല്ലെന്നാണ്. സാധാരണക്കാർക്കിടയിൽ പിണറായി വിജയന് വലിയ പ്രതിച്ഛായയില്ല. അതാണ് VS അച്യുതാനന്ദന് ഇത്രയധികം ജനപിന്തുണ കൂടാൻ സഹായകരമായത് എന്നതാണ് പ്രധാനമായ ഒരു വാദം. CPMന്റെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും അവർ മുഖ്യമന്ത്രിമാരാക്കിയിട്ടുള്ളത് ജനങ്ങൾക്ക് കൂടി സ്വീകാര്യമായ വ്യക്തിത്വങ്ങളെയാണ്, പ്രത്യേകിച്ച് നായനാരെയും EMSനെയും അതിനുശേഷം പിന്നീട് VS അച്യുതാനന്ദനെയും ഒക്കെ. അപ്പോ ആ ഒരു ശ്രേണിയിലേക്ക് ജനപിന്തുണയോടുകൂടി വരാൻ പറ്റുന്ന ഒരു നേതാവാണോ പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ ഇനി അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത്തരത്തിലൊരു ജനപിന്തുണ, സംസ്ഥാനത്തിന്റെ മുഴുവൻ പിന്തുണ ആർജിച്ചെടുക്കാനുള്ള ഒരു രീതിയിലായിരിക്കും. അതിൽ അദ്ദേഹം വിജയിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറും. എന്തായാലും പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് മാറേണ്ട ഒരു അവസ്ഥയാണുള്ളത്.
ശ്രീ പ്രശാന്ത് രഘുവംശം, ഇതിൽ VS അച്യുതാനന്ദന്റെ കാര്യം തന്നെയായിരിക്കും ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയം. രാഷ്ട്രീയ എതിരാളികളെക്കാൾ കൂടുതൽ പിണറായിക്കെതിരെ ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത് VS അച്യുതാനന്ദനായിരുന്നു. ഇതൊരു പരസ്യമായ രഹസ്യം തന്നെയാണ്. ഈ കോടതി വിധി VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കനത്ത തിരിച്ചടിയാണ് എന്ന് കരുതാനാകുമോ?
ഈ അടുത്ത് നവതി ആഘോഷിച്ച VS അച്യുതാനന്ദന് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം പാർട്ടിക്കകത്തെല്ലാം തന്റെ പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിച്ചിരുന്നത് ലാവലിൻ കേസാണ്. കഴിഞ്ഞ 10 കൊല്ലമായി അദ്ദേഹത്തിന് മലപ്പുറം സമ്മേളനത്തിൽ കനത്ത തിരിച്ചടിയേറ്റ് അദ്ദേഹം പാർട്ടിക്കുള്ളിൽ ഒതുക്കപ്പെടും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ സി സീറ്റ് പോലും നൽകാൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അപ്പോഴൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ പ്രേരിപ്പിച്ചത് പാർട്ടി സെക്രട്ടറിക്കെതിരെ ഒരു അഴിമതി കേസ് വരികയാണ്. അഴിമതി കേസ് നിലവിലുണ്ട്, ആരോപണം നിലവിലുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ വി എസ് എനെ പോലെ ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നൊരു ചിന്തയാണ് കേന്ദ്ര നേതൃത്വത്തെ പോലും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ അദ്ദേഹത്തിന് സീറ്റ് നൽകാനൊക്കെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ആ ഒരു അഴിമതി കേസ്, ആ ഒരു ആയുധം വി എസിന് ഇപ്പോൾ പാർട്ടിക്കകത്ത് നഷ്ടപ്പെടുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം പുറത്തു നടത്തിയ പോരാട്ടത്തിലൂടെ അദ്ദേഹം എന്താണോ ആഗ്രഹിച്ചത്, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ചില സി പി എം നേതാക്കളുടെ എങ്കിലും ജനപിന്തുണ ഇടിക്കാൻ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വി എസിന് ജനപിന്തുണ കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടത്തിലെ പ്രധാന ആയുധം ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വി എസിനെതിരെ അച്ചടക്ക നടപടി എന്നുള്ള വാള് പെട്ടെന്ന് തന്നെ സി പി എം കേന്ദ്ര നേതൃത്വം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സമ്മർദ്ദം സംസ്ഥാന തലത്തിൽ ശക്തമാകും. അദ്ദേഹത്തിന് ആദ്യം പ്രതിപക്ഷ നേതൃസ്ഥാനത്തും നീക്കാനുള്ള ഒരു നിർദ്ദേശം ഈ മാസം നടക്കുന്ന സംസ്ഥാന പ്ലീനത്തിൽ ഉയർന്നു വന്നേക്കാം. അത് പിന്നീട് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരാൻ അദ്ദേഹത്തെ അനുവദിക്കണമെന്നുള്ള അഭിപ്രായം ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ശക്തമാണ്. സംസ്ഥാന നേതൃത്വം അതിനുപോലും അനുവദിക്കുമോ എന്നുള്ള കാര്യം ഇനി നോക്കിക്കാണണം. അതുകൊണ്ട് വി എസിന് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു വിധി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല പരാജയങ്ങളും നേരത്തെ വി എസിനെ കരുത്തനാക്കിയിട്ടേ ഉള്ളൂ. വി എസ് ആ പരാജയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇനി അതിനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടോ എന്ന കാര്യത്തിൽ മാത്രം നമുക്കൊന്ന് കാത്തിരിക്കണം.
പക്ഷേ ഇതിലെ നിയമപ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ലല്ലോ. വിചാരണ കോടതിയിൽ നിന്ന് മാത്രമാണ് അദ്ദേഹം ഒഴിവായിട്ടുള്ളത്. മേൽക്കോടതിയിൽ ഇതിനെതിരെ സി ബി ഐ അപ്പീൽ പോകുമെന്ന് പറയുന്നു. അങ്ങനെ പോയാൽ വീണ്ടും പിണറായി വിജയന് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഇതുപോലെ ഇത്തരത്തിൽ മാറി നിൽക്കേണ്ടി വരുമോ?
നിയമ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല ഡിജു, അത് ശരിയാണ്, ശരിയായ വിശകലനമാണ്. ഇനിയും ഒരുപാട് നിയമ വഴികൾ പിണറായി വിജയന് കടക്കേണ്ടി വരും. സി ബി ഐയുടെ ഭാഗത്ത് നോക്കിയാൽ അവർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കും. അതല്ലെങ്കിൽ ഈ ഹർജിയിൽ നേരത്തെ കക്ഷി കയറുന്ന ടി പി നന്ദകുമാറിനെ പോലുള്ളവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകും, ഹൈക്കോടതിയിൽ ഹർജി നൽകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമപരമായ പോരാട്ടങ്ങൾ ഇനി മേൽക്കോടതികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഈ കുറ്റപത്രം റദ്ദാക്കിയിട്ടുണ്ട്. അതിന്മേലാണ് ഇനിയുള്ള നിയമ നടപടികൾ എന്നതുകൊണ്ട് തന്നെ പിണറായി വിജയന് തൽക്കാലം ഈ ഒരു അധികാര സ്ഥാനങ്ങളിലേക്ക് വരാനുള്ള തടസ്സം നീങ്ങിക്കിട്ടും. പക്ഷെ ഹൈക്കോടതി പോലുള്ള മേൽക്കോടതികൾ ഈ ഒരു വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് പിന്നീട് പോയാൽ പിന്നെ അത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അഴിമതി കേസ് പിന്നെയും നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതിന് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ 2 മാസമാണ് സി ബി ഐക്ക് അപ്പീൽ നൽകാനുള്ള ഒരു കാലപരിധി. ഈ അപ്പീൽ നൽകണമെങ്കിൽ കേന്ദ്ര സർക്കാരും സമ്മതിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ അന്തിമ അംഗീകാരം സി ബി ഐക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലൊരു രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസിന്റെ കയ്യിലാണ് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കോടതിയിൽ ഈ കേസ് വന്നാൽ പിന്നെ സുപ്രീം കോടതിയിലെത്തും. കുറെ നാളുകൾ ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഈ വിധി സ്റ്റേ ചെയ്യുകയോ ഇത് മറികടക്കുകയോ ഈ മേൽക്കോടതി ചെയ്താൽ മാത്രമേ പിണറായി വിജയന് അത് വീണ്ടും ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരികയുള്ളൂ.
വളരെയധികം നന്ദി ശ്രീ പ്രശാന്ത് രഘുവംശം. കേരളത്തിലെ സുപ്രധാനമായ ഈ രാഷ്ട്രീയ വിഷയത്തിൽ ഓസ്ട്രേലിയൻ മലയാളികളോട് ഇത്രയും നേരം സംസാരിച്ചതിന്
നന്ദി ബീജു.